നിങ്ങൾ കേൾക്കുന്നത് SBS മലയാളം. കൂടുതൽ പരിപാടികൾ കേൾക്കാൻ sbs.com.au/മലയാളം സന്ദർശിക്കുക.
ജൂലൈ 1 ആരംഭിക്കുന്ന പുതിയ സാമ്പത്തിക വർഷത്തിൽ വിസ നടപടികളുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ മാറ്റങ്ങൾ നിലവിൽ വരാൻ പോവുകയാണ്. പുതിയ സാമ്പത്തിക വർഷത്തിൽ ഓസ്ട്രേലിയൻ വിസകളുമായി ബന്ധപ്പെട്ട് നടപ്പിലാകാൻ പോകുന്ന മാറ്റങ്ങൾ എന്തെല്ലാമാണെന്ന് മെൽബണിലെ ഓസ്റ്റ് മൈഗ്രേഷൻ ആൻഡ് സെറ്റിൽമെൻറ്റ് സർവീസിൽ രജിസ്റ്റേർഡ് മൈഗ്രേഷൻ ഏജൻ്റായ എഡ്വേർഡ് ഫ്രാൻസിസ് വിശദീകരിക്കുന്നത് നമുക്ക് കേൾക്കാം. പ്രിയ ശ്രോതാക്കളെ, SBS മലയാളത്തിൽ പോഡ്കാസ്റ്റുമായി ഞാൻ ജോജോ ജോസഫ്. സ്വാഗതം എഡ്വേർഡ് ഫ്രാൻസിസ് SBS റേഡിയോ മലയാളത്തിലേക്ക്.
നമസ്കാരം ജോജോ, നമസ്കാരം ശ്രോതാക്കൾക്ക്.
എഡ്വേർഡ്, പുതിയ സാമ്പത്തിക വർഷത്തിൽ ഈ കുടിയേറ്റ വിസകളുടെ കാര്യത്തിലൊക്കെ സർക്കാർ നിരവധി മാറ്റങ്ങളും പ്രഖ്യാപനങ്ങളുമൊക്കെ നടത്തിയിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു പ്രധാനപ്പെട്ട വിസ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് എഡ്വേർഡ് തന്നെ ശ്രോതാക്കളോട് വളരെ വിശദമായി പറഞ്ഞിട്ടുമുണ്ടെന്ന് തോന്നുന്നു, അല്ലേ? ഈ കോവിഡിന്റെ ഒക്കെ ഒരു പ്രതിസന്ധി അയഞ്ഞു തുടങ്ങിയാണ്. ആദ്യം തന്നെ ഈ ഓസ്ട്രേലിയയിലേക്ക് കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രതീക്ഷ പുലർത്താവുന്ന ഒരു സമയമാണോ ഇനി വരാൻ പോകുന്നത്?
അബ്സല്യൂട്ട്ലി. അപ്പം കുറെ മാറ്റങ്ങൾ നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും പോസ്റ്റ് 1st July. പിന്നെ അത് കൂടാതെ നമ്മൾ നോക്കുമ്പോൾ ഇപ്പം പുതിയ ഗവൺമെന്റ് ആ, പിന്നെ യുനോ ബേസിക്കലി നമ്മൾ എംപ്ലോയേഴ്സ് നോക്കുമ്പോഴത്തേക്കും ദേർ ഇസ് എ ഷോർട്ടേജ് ഓഫ് വർക്കേഴ്സ് ഹിയർ. അപ്പൊ ആ ഒരു പോസിറ്റീവ് ഇതിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ യെസ്, കുറെ മാറ്റങ്ങൾ ഈ ഏരിയയിൽ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റും. ഇപ്പം ലാസ്റ്റ് ഇയറിൽ കുറെ ഗവൺമെന്റ് അനൗൺസ് ചെയ്ത കാര്യങ്ങൾ ഹോപ്പ്ഫുള്ളി ഫ്രം 1st July ടുമോറോ ഓൺവേർഡ്സ്
എനിക്ക് തോന്നുന്നു നമുക്ക് മൊത്തത്തിൽ ഒരു സമ്മറി, ഒരു സംക്ഷിപ്ത രൂപം പറഞ്ഞതിന് ശേഷം ഓരോ പ്രധാനപ്പെട്ട വിസ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് പറയാമെന്ന് തോന്നുന്നല്ലേ? എന്താ ഈ ഒരു പെർമനന്റ് റെസിഡൻസിയുടെ ഒരു ആംഗിളിൽ നമ്മൾ നോക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ഈ അടുത്തൊരു വർഷം പ്രതീക്ഷിക്കാൻ പറ്റുക?
അതായത് കോവിഡ് സമയത്ത് ഓസ്ട്രേലിയയിൽ and those who have assisted in COVID recovery എന്ന് പറയാൻ പറ്റും. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് ഈ ചേഞ്ചസ് ഞാൻ എക്സ്പ്ലെയിൻ ദിസ് ഇൻ ദ പാസ്റ്റ്. അപ്പം അതിൽ പ്രധാനപ്പെട്ട ഒരു മാറ്റം വരാൻ പോകുന്നത് STSOL പെർമനന്റ് റെസിഡൻസ് പാത്വേ. അതായത് പ്രീവിയസ്ലി നമുക്ക് 482 അല്ലെങ്കിൽ 457 വിസ ഹോൾഡേഴ്സിന് ദേ ഹാവ് ടു ബി ഓൺ എൻ MLT SSL ലിസ്റ്റ് PR അപ്ലൈ ചെയ്യണമെങ്കിൽ ഇപ്പം അതിലൊരു കൺസെഷൻ ഉണ്ട്. ദോസ് ഹു ഹാവ് ബീൻ ഇൻ ഓസ്ട്രേലിയ ബിറ്റ്വീൻ 1st February 2020 to 14th December 2021 അവർക്ക് ഗവൺമെന്റ് ഹാസ് എക്സ്റ്റെൻഡ് എൻ ഓപ്പർച്യൂണിറ്റി ഫോർ ദം ടു ബി സ്പോൺസേർഡ് അണ്ടർ 186 TRT സ്കീം. അപ്പൊ ഇതൊരു പെർമനന്റ് റെസിഡൻസ് പാത്വേ ആ. അപ്പം രണ്ടാമത്തെ ഏരിയ നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഏജ് ലിമിറ്റ് എക്സംഷൻ. അതായത് പ്രീവിയസ്ലി നമ്മൾ നോക്കുമ്പോൾ those applicants who were unable to qualify for PR because they crossed 45 but they were on a 457 visa and if they were in Australia during the COVID time 1st February 2020 to 2 December 2021 adhu or 12 months ivda Australia il undengil during that period if they have worked for an employer idu or major concession nu parayan pattu they have they either, even though they would have crossed 45 they can now apply for migration through employer sponsored scheme even though they are not qualified, so there is no age limit. Abam ivar idin ee or scheme eligibility vendi nokki kaniyanya the age exemption will apply for visa holders those who have held a 457 visa on or after the 18th April 2017. അപ്പൊ ഇത് രണ്ട് കാറ്റഗറിയിൽ നമുക്ക് STSOL ഓക്യുപ്പേഷൻകാർക്കും ഏജ് ലിമിറ്റ് എക്സംഷനും ഇതൊരു മേജർ ബൂസ്റ്റ് കൺസെഷൻ എന്ന് പറയാൻ പറ്റും ഫോർ പെർമനന്റ് റെസിഡൻസി.
ജൂലൈ 1 മുതൽ തുടങ്ങുന്നതാണെന്ന് തോന്നുന്നു അല്ലേ ഇത് രണ്ടും?
കറക്റ്റ്, ഇതൊക്കെ ജൂലൈ 1 തീയതിയോടെ തുടങ്ങുന്നതാണ്.
അപ്പോൾ ആ ഒരു വിസയിലുള്ളവർ എന്താണ് ജൂലൈ 1 മുതൽ ചെയ്യേണ്ടതെന്ന് കൂടി ഒന്ന് പറയുമോ?
ഷുവർ. അപ്പൊ ഈ STSOL ഓക്യുപ്പേഷൻസ് ഉള്ളവർ ജൂലൈ 1 അതായത് നാളെ തൊട്ട് they will qualify. But they will still have to meet certain requirements, that is age, English language requirements. Then, they must also be working they should have held the previous visa 457 or 482 for at least 3 years employment ground or basically someone who's on an ST or soil occupation, and if they are on a 457 or 482 visa, have the English requirement, have the age requirement, they can now qualify for 186 PRT, our scheme list, they can qualify, provided they have been in Australia during COVID time and worked for 12 months between 1st February 2020 to 14th December 2021. About 3 years on the English in those visas, yes, the employer can now sponsor under 186 PRT scheme.
ഈ വിസകളിലുള്ളവർ ഈ ഒരു കാലയളവിൽ എംപ്ലോയറെ മാറിയാൽ അതെന്തെങ്കിലും തടസ്സം ഉണ്ടാകാൻ സാധ്യതയുണ്ടോ?
Yes, ഈ സമയത്ത് if our employer മാറി കഴിഞ്ഞാൽ they wouldn't meet the requirement because our 3 years of employment ഉം our requirement ഉം the same employer has to sponsor. Our disadvantage ഉണ്ട്. പക്ഷേ most of them whom I know they are continuing to work for the same employer because ഈ ഒരു സ്കീം കുറെ പേർക്ക് അറിയാം ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെന്ന്.
ഓക്കെ, ഈ ഒരു പ്രായത്തിൻ്റെതായ ബന്ധപ്പെട്ട ഒരു ഇളവിനെ പറ്റി പറഞ്ഞല്ലോ, അത് പ്രത്യേകിച്ച് നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി മലയാളി കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി ആളുകൾക്ക് ഗുണം ലഭിക്കുന്ന ഒരു മാറ്റമാണോ ഈ ജൂലൈ 1 മുതൽ നടപ്പാകാൻ പോകുന്നത്?
ജോജോ, ഈ ഒരു ഏജ് എക്സംഷനിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറച്ച് പേർ ഇവിടെ ഉണ്ട്. ദോസ് ഹു ഹാവ് ബീൻ, ഫോർ എക്സാമ്പിൾ, എന്നെ പോലെ മൈഗ്രേഷൻ ഏജൻസിനെ കുറെ പേർ കോൺടാക്ട്, ഐ മീൻ ഐ ഹാവ് ബീൻ കോൺടാക്ടഡ് ബൈ മെനി പീപ്പിൾ. അപ്പം എനിക്കറിയുന്ന കുറെ നേഴ്സസ് ഉണ്ട്, ഫോർ എക്സാമ്പിൾ, അവര് 45 years since they have no chance of applying for permanent residency. And our COVID samayathum ivda they have been working for the same employer. So our could a major advantage because there was no chance that they could qualify for PR. Ippum because of the age limit concession they are able to apply. This is a requirement main act nokumbum. They should have been in Australia working during COVID time between the period of 1st February 2020 to 14th December 2021, at least for 1 year. Pinna, they must have held a 457 visa, or I mean, at least before 18th April 2017, or even after that. So, and they have crossed 45. Yes, they will meet the requirement.
ശരി, ഈ ജൂലൈ 1 മുതൽ
എംപ്ലോയർ സ്പോൺസർ ചെയ്യണേ.
ഈ ജൂലൈ 1 മുതൽ നടപ്പാകാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട തീരുമാനം ഈ ടെമ്പററി ഗ്രാജുവേറ്റ് വിസയുടെ കാലാവധിയുമായി ബന്ധപ്പെട്ടുള്ളതാണല്ലോ, അതെന്താണെന്ന് കൂടി ഒന്ന് വിശദീകരിക്കുമോ?
ഈ ടെമ്പററി ഗ്രാജുവേറ്റ് വിസയില് 3 മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒന്നാമത്തത്, കുറച്ച് കൺസെഷൻസ് കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ, ഇൻ ഗ്രാജുവേറ്റ് ടെമ്പററി വിസയില് ഇന്നോ നമ്മളെ നമുക്കറിയാം കുറെ പേര് നാട്ടിൽ പോയിട്ട് അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല, അല്ലെങ്കിൽ ഫാമിലി ആണ് ബിറ്റ്വീൻ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, ഒരാൾ നാട്ടിൽ തങ്ങിപ്പോയി, ആൻഡ് ബിക്കോസ് ഓഫ് ട്രാവൽ റെസ്ട്രിക്ഷൻസ് ദേ കുഡന്റ് കം ഹിയർ. അപ്പം ഇതിനകത്ത് എനി വൺ ഹു ഹാസ് ട്രാവൽഡ് ഓവർസീസ് ബിറ്റ്വീൻ 1st ഫെബ്രുവരി 2020 ടു 15th ഡിസംബർ 2021, അവർക്കൊക്കെ നൗ ദേ കൻ അപ്ലൈ ഫോർ എ റീപ്ലേസ്മെന്റ് വിസ. ഇതിൽ നോട്ട് ഓൺലി ഫോർ ദ പ്രൈമറി ആപ്ലിക്കന്റ്, ഈവൻ സെക്കൻഡറി ആപ്ലിക്കന്റ് ഓവർസീസ് ആണെങ്കിലും they are eligible to apply for a replacement visa. According to immigration, around 30,000 applicants alone is affected on job. So, you know, it's a big number. നമുക്ക് അറിയാം കുറെ പേര് നമ്മുടെ മലയാളീസിലിരുന്ന് they have been overseas during this time, and now because of this concession they can apply. പിന്നെ ഇനിയൊരു മേജർ കൺസെഷൻ ഈ ഏരിയയിൽ വന്നിട്ടുണ്ട്. പ്രീവിയസ്ലി നമ്മുടെ പ്രൊവിഷണൽ ഗ്രാജുവേറ്റ് വിസ, അതായത് ഫസ്റ്റ് ക്ലാസ് ഫോർ എ ടെമ്പററി ഗ്രാജുവേറ്റ് വിസ, It was for a period of 18 months. Ippa government COVID samayath konna maatuva, it is now 24 months. Pinne idhil thanne innoru concession government konnittundu. Graduate work visa apply cheyyanamengil they need a provisional skill assessment. Now it has been removed. Currently there is no requirement of a provisional skill assessment to apply graduate work visa. Appo moonu maathangal njan paranju pole, onnu പുതിയ റീപ്ലേസ്മെന്റ് വിസ, രണ്ടാമത്തേത് ഗ്രാജുവേറ്റ് വർക്ക് വിസ, അതിന്റെ കാലാവധി കൂട്ടിയവർ, പിന്നെ ഗ്രാജുവേറ്റ് പോസ്റ്റ് സ്റ്റഡി വിസയുടെ ഞാൻ പ്രീവിയസ്ലി ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്, അതിൻ്റെയും കാലാവധി കൂട്ടിയിട്ടുണ്ട്. പിന്നെ നാലാമത്തേത് നമുക്ക് പറയാനുള്ളത് പ്രൊവിഷണൽ സ്കിൽ അസസ്മെന്റ് റിക്വയർമെന്റ്, അവർ 1st July തൊട്ട് ദേർ ഇസ് നോ നീഡ് ഫോർ അപ്ലൈ ഫോർ പ്രൊവിഷണൽ.
ഈ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ വളരെ പ്രാധാന്യത്തോടെ റിപ്പോർട്ട് ചെയ്ത ഒരു വിസയാണ് ഈ വർക്കിംഗ് ഹോളിഡേ മേക്കർ വിസ, ഇന്ത്യക്കാർക്ക് കൂടി നടപ്പിലാക്കാൻ പോകുന്നു എന്നുള്ളത്. അതിന്റെ ഒരു സ്റ്റാറ്റസ് എന്താണെന്ന് കൂടി ഒന്ന് വിശദീകരിക്കുമോ?
ജോജോ, ഞാൻ ആക്ച്വലി ഇന്നും അതിനെപ്പറ്റി കുറെ റിസർച്ച് ചെയ്ത് നോക്കി, ഇഫ് ഐ ക്യാൻ ഗെറ്റ് എനി ഇൻഫർമേഷൻ അതിനെപ്പറ്റി അപ്ഡേറ്റ്സ്. നമ്മുടെ ഇന്ത്യൻ ആപ്ലിക്കൻസിനുള്ള അപ്ഡേറ്റ്സ് ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല. സോ ഐ മീൻ ഇത് നമുക്കറിയാം, ഇവിടെ ഒരു ഗവൺമെന്റ് ചേഞ്ച് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ദാറ്റ് വാസ് അനൗൺസ്ഡ് ബൈ പ്രീവിയസ് ഗവൺമെന്റ് ആസ് വെൽ. ഹോപ്ഫുള്ളി യു നോ ഇൻ ദ കമ്മിങ് ഡേയ്സ് അതിനെപ്പറ്റി നമുക്ക് ഫെർദർ അപ്ഡേറ്റ്സ് കിട്ടാൻ ചാൻസ് ഉണ്ട്. സോ വെൻ ദാറ്റ് ഹാപ്പൻസ് പ്രോബബ്ലി ഐ വിൽ ലെറ്റ് യു നോ ആൻഡ് പ്രോബബ്ലി ദെൻ യു ക്യാൻ പബ്ലിഷ് ഇറ്റ്.
ഈ വിസയുടെ ഫീസുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള മാറ്റങ്ങൾ ഈ ജൂലൈ 1 മുതൽ നടപ്പിലാക്കുന്നുണ്ടോ സർക്കാർ?
ഇതിൽ ജോജോ, ഇത് എല്ലാ വർഷം നമുക്കറിയാം ദേർ ഇസ് ഗോയിങ് ടു ബി ആൻ ഇൻക്രീസ്. ഈ വർഷം അതുപോലെ തന്നെ ദേർ ഇസ് ആൻ ഇൻക്രീസ് ഫ്രം 1st July 2022. അത് ഒരു 3% അതിന്റെ ഇൻക്രീസ്. ആൻഡ് ഇറ്റ് വിൽ ബി റിഫ്ലെക്റ്റഡ് ഓൺ മോസ്റ്റ് ആപ്ലിക്കേഷൻസ് ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ഫ്രം ടുമോറോ ഓൺവേർഡ്സ് വിച്ച് ഇസ് ദ 1st July 2022.
ഒരു കാര്യം കൂടെ ചോദിക്കുകയാണ്, ഈ സർക്കാർ മാറി എന്ന് പറഞ്ഞല്ലോ, ഈ നമ്മുടെ ഒരു കമ്മ്യൂണിറ്റി ഇല്ലെങ്കിൽ കുടിയേറാൻ ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ കാര്യങ്ങളിലാണ് നമ്മൾ പ്രതീക്ഷ പുലർത്തുന്നത് ഈ പുതിയ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന്?
നമ്മൾ പുതിയ സർക്കാർ പ്രത്യേകിച്ച് പറഞ്ഞിട്ടുണ്ട്, ഈ ആപ്ലിക്കേഷൻസ് ആർ ടേക്കിംഗ് എ ലോങ് ടൈം ടു പ്രോസസ്. അതിലും വ്യത്യാസം വരാൻ പോകുന്ന യുനോ പ്രൈം മിനിസ്റ്റർ ആൻഡ് യുനോ നമ്മുടെ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് പറഞ്ഞുണ്ട്, ദേ ആർ ഗോയിങ് ടു സ്പീഡ് അപ്പ് പ്രോസസ്സിംഗ് ഓഫ് ആപ്ലിക്കേഷൻ. പിന്നെ മൂന്നാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ചില ഹെൽത്ത് സെക്ടേഴ്സിൽ ചില ഏരിയയിൽ കുറെ റിവ്യൂസ് നടക്കുന്നുണ്ട്, കേൾക്കുന്നുണ്ട് നമ്മൾ യുനോ, ബട്ട് അതിനെ കുറിച്ച് കോൺക്രീറ്റ് ഔട്ട്കം വന്നിട്ടില്ല. ഫോർ എക്സാമ്പിൾ 8K ഇൻഡസ്ട്രി. അപ്പം ഇതിൻ്റെയൊക്കെ ഒരു പോസിറ്റീവ് ആയിട്ട് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഡെഫിനറ്റ്ലി അതൊരു മൈഗ്രന്റ് ഇൻടേക്ക് കൂടും. അത് എസ്പെഷ്യലി ഹെൽത്ത് ഇൻഡസ്ട്രി ആണെങ്കിൽ നമ്മുടെ നാട്ടിൽ ഇഷ്ടംപോലെ പേര് അതിന് ക്വാളിഫൈ ആവും. പക്ഷെ നമുക്ക് കൂടുതൽ അതിനെപ്പറ്റി പറയാനുള്ള സമയം ആയിട്ടില്ല, കാരണം ഇറ്റ് ഈസ് നോട്ട് യെറ്റ് വെരി ക്ലിയർ.
ഓക്കെ, ഏതായാലും സമയപരിമിതി കൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് തോന്നുന്നു ശ്രോതാക്കൾക്ക് ഇതിൻ്റെ വിശദമായ റിപ്പോർട്ടുകൾ SBS മലയാളത്തിൻ്റെ വെബ്സൈറ്റിൽ നിന്ന് കേൾക്കാവുന്നതാണ്. വളരെ നന്ദി എഡ്വേർഡ് ഫ്രാൻസിസ്. ജൂലൈ 1 മുതൽ ഓസ്ട്രേലിയയിൽ നടപ്പിലാക്കാൻ പോകുന്ന വിസാ മാറ്റങ്ങൾ ഇത്രയും ലളിതമായി ശ്രോതാക്കളോട് വിശദീകരിച്ചതിന്
താങ്ക് യു ജോജോ. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ശ്രോതാക്കൾക്ക് യുനോ ഇതിലൊക്കെ കുറെ സംശയങ്ങൾ കാണാനുണ്ട്. സോ ഞങ്ങളുടെ കൂടെ ക്വാളിഫൈഡ് മൈഗ്രേഷൻ ഏജൻസ് കാണും, യു പ്ലീസ് ഗോ ആൻഡ് മീറ്റ് ദം, ക്ലാരിഫൈ യുവർ ഡൗട്ട്സ്. നിങ്ങൾ ചുമ്മാ ഒരു തീരുമാനം എടുത്തിട്ട് യുനോ ദാറ്റ് യു വിൽ ക്വാളിഫൈ എന്ന് പറഞ്ഞ് ഡോണ്ട് പ്രൊസീഡ്. ഗോ ആൻഡ് ടോക്ക് ടു ഗുഡ് മൈഗ്രേഷൻ ഏജന്റ്, ലുക്ക് അറ്റ് ദി ഇമിഗ്രേഷൻ വെബ്സൈറ്റ്. പിന്നെ സ്റ്റേറ്റ് നോമിനേഷൻ റൂൾസ് മാറുന്നുണ്ട്, സോ യുനോ ലുക്ക് അറ്റ് ദിയർ വെബ്സൈറ്റ് ആസ് വെൽ. അപ്പം ഹോപ്പ്ഫുള്ളി നിങ്ങൾക്ക് ഇതിന്റെ ബെനിഫിറ്റ് കിട്ടും. താങ്ക് യു.
ഇതുപോലുള്ള കൂടുതൽ പരിപാടികൾ കേൾക്കണമെന്നുണ്ടോ? ആപ്പിൾ പോഡ്കാസ്റ്റിലും ഗൂഗിൾ പോഡ്കാസ്റ്റിലും സ്പോട്ടിഫൈയിലും കേൾക്കാം. അല്ലെങ്കിൽ നിങ്ങൾ പോഡ്കാസ്റ്റ് കേൾക്കുന്ന മറ്റെവിടെയും.